നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, രക്ഷാവേ നിനക്ക് സ്തുതി, പാപികളാവിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശ്രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ഒരു നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവീക്ഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. കർത്താവിനോടുകൂടെ സ്ത്രീകളെ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരപരമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകും. ശുദ്ധമുള്ള തന്നെ വൃത്ത മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവെ, മനസ്സും ശരീരവും ശാന്തമായി വിശ്രമത്തിനായി ഒരുങ്ങുന്നതായ ഈ സന്ധ്യാസമയം തമ്പുരാനെ അവിടുത്തെ സന്നിധിയിലായിരിക്കുവാനും അവിടുത്തെ വചനങ്ങളിൽ നിന്നും അവിടുത്തെ പരിശുദ്ധ സഭയുടെ നടപടിച്ചട്ടങ്ങളെ കുറിച്ച് കൂടുതലായി ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും മനസ്സുകളെ ഒരുക്കുവാനും തക്കവണ്ണം ഞങ്ങൾ നിന്റെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ദൈവ തമ്പുരാനെ, അവിടുത്തെ നാമത്തിൽ അവിടുത്തെ ദിവ്യരഹസ്യങ്ങളെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ബോധങ്ങളോടുകൂടി അവിടുന്ന് പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ ജ്ഞാനത്തെ അവിടുന്ന് ഉണർത്തണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് ഞങ്ങളിൽ അവിടുത്തെ അറിവ് നൽകി വഴി നടത്തുമാറാകണമേ. ദൈവത്തിന് അല്പമായോ അധികമായോ ഇതിനുവേണ്ടി തങ്ങളുടെ പ്രവർത്തനങ്ങളോ തങ്ങളുടെ സമയമോ തങ്ങളുടെ ശാരീരിക അധ്വാനങ്ങളോ മാറ്റിവെക്കുന്ന എല്ലാവർക്കും 30, 60, 100 ഇനിയായി കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും അനുഗ്രഹം നൽകുമാറാകണം. ദൈവം ഞങ്ങളുടെ ഈ ശുശ്രൂഷയൊക്കെയും ഏറ്റവും അനുഗ്രഹകരവും പ്രയോജനകരവും ആക്കി തീർക്കുമാറാകണമേ. ദൈവം പുരാനെ ഈ ദിവസത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന കാര്യങ്ങളെയൊക്കെയും ഏറ്റവും പ്രയോജനകരമാക്കി തീർക്കുവാൻ തക്കോണം ഞങ്ങളുടെ മനസ്സുകളെ അവിടെ ഒരുക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. നമ്മളെ ക്ലാസ്സിലേക്ക് നേരെ പ്രവേശിക്കുവാണോ?
മറ്റ് അനൗൺസ്മെന്റ് ഒക്കെ അവസാനം പറയുന്നതേ ഉള്ളൂ. ക്ലാസ് തുടങ്ങാം.
ക്ലാസ് തുടങ്ങാന്ന് വിചാരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായ മാർത്ത മറിയം സമാജത്തിന്റെ പ്രവർത്തകരെ, അംഗങ്ങളെ, നമ്മള് ഒരുപാട് നാളുകളായി വിശുദ്ധ വിവാഹത്തെക്കുറിച്ച്, വിവാഹ ശുശ്രൂഷയെക്കുറിച്ച്, വിവാഹ ശുശ്രൂഷയുടെ നടപടി ചട്ടങ്ങളെ കുറിച്ചൊക്കെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങളും ഒക്കെ ആയിട്ട് ചിന്തിച്ചു വരികയായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും സംശയം ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് കിട്ടിയത് എല്ലാവർക്കും വേണ്ടി, ഞാൻ ആൾക്ക് തിരിച്ച് മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിലും അത് എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംശയമാണ് എന്ന് തോന്നിയത് കൊണ്ട് അതെല്ലാവർക്കും വേണ്ടി ആ സംശയവും അതിന്റെ ആൻസറും ഒന്ന് ആദ്യം തന്നെ പറയുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ കിരീടം വാഴ്വ് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഐ ജസ്റ്റ് മെൻഷൻ അബൌട്ട് ദ ട്രഡീഷൻ ഓഫ് നോട്ട് ഡൂയിങ് ദ മിനിഗറ്റ് ബൈ ദ ബിഷപ്സ്. എന്തുകൊണ്ടാണ് നമ്മളുടെ മേൽപ്പെട്ടക്കാർ മിന്നുകെട്ട് നടത്താത്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വെറുതെ ഒന്ന് മെൻഷൻ ചെയ്ത് പോയിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് മോസ്റ്റ് ഓഫ് ദ അറ്റൻഡീസ് കുഡിൻ ഗെറ്റ് ഇനഫ് ക്ലാരിഫിക്കേഷൻ ഫ്രം മൈ സ്റ്റേറ്റ്മെന്റ്. സോ ഐ ജസ്റ്റ് ടു ക്ലാരിഫൈ മൈ പോയിന്റ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ കുറച്ച് പഴയ സഭാ ചരിത്രത്തിലേക്ക് ഒന്ന് പോകേണ്ടതായിട്ട് വരും. ഞാൻ ബോറടിപ്പിക്കുകയല്ല. നമ്മുടെ സഭയുടെ ആരാധനാ പൈതൃകത്തിന്റെ അടിസ്ഥാനം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. We have the liturgical foundation on Syriac liturgy. അതിന്റെ കാരണത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഉദയം പേരൂർ സുന്നവദോസിന് സമയത്ത് ലാറ്റിൻ ബിഷപ്പുമാർ വന്ന് ഇവിടുത്തെ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന ഇവിടുത്തെ അല്ല നമ്മുടെ മലങ്കര സഭയ്ക്ക് സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന ആരാധനാ ക്രമങ്ങളെയൊക്കെയും നശിപ്പിച്ച് കളയുകയും അതുമായി സാമ്യമുള്ള ആരാധനാ രീതി നമ്മുടെ പിതാക്കന്മാർ കണ്ടെത്തിയത് സിറിയൻ ആരാധനയിലായതുകൊണ്ട് സിറിയൻ പിതാക്കന്മാരോട് നമ്മൾ അപേക്ഷിച്ച് നേടിയെടുത്തതാണ് സിറിയൻ പാരമ്പര്യം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ സിറിയൻ നമ്മുടെ ഉണ്ടായിരുന്ന നമ്മൾക്ക് തനതായിട്ടുണ്ടായിരുന്ന ആരാധനാ രീതിയോട് ചേർന്ന് നിൽക്കുന്ന സുറിയാനി ആരാധനയുമായി ബന്ധപ്പെട്ട നമ്മുടെ ശുശ്രൂഷകളെല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അത് പഠിപ്പിക്കാനും അത് സെലിബ്രേറ്റ് ചെയ്യാനും വേണ്ടി ഒരുപാട് സിറിയൻ ബിഷപ്പുമാര് നമ്മുടെ നാട്ടിൽ വരുമായിരുന്നു. അങ്ങനെ നമ്മളൊക്കെ പറയാറ് ഷീമായിൽ നിന്ന് വന്ന ബിഷപ്പ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ സിറിയൻ ബിഷപ്പുമാര് നാട്ടിൽ വന്ന സമയത്താണ് ഒരിക്കൽ വിവാഹ ശുശ്രൂഷ നടത്തിയപ്പോൾ ഒരിക്കലോ പലതവണയോ ചെയ്തു കാണുമായിരിക്കും. അവർക്ക് ഈ മിന്നുകെട്ടുമായിട്ട് നേരിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് ആ ശുശ്രൂഷ വരുമ്പോൾ അത് ഭാരതത്തിൽ ഉള്ള ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണല്ലോ. അത് എങ്ങനെ പെർഫോം ചെയ്യണം എന്നറിയാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ടോ സിറിയയിലുള്ള ബിഷപ്പുമാര് ആ മിന്നുകെട്ട് നടത്താതെ മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഉള്ള സന്നിഹിതരായ സാധാരണഗതിയിൽ നമ്മുടെ ഒരു നിയമം അനുസരിച്ച് ഒരു വിവാഹ ശുശ്രൂഷയിൽ ഒരു മേൽപ്പട്ടക്കാരൻ മാത്രമേ പങ്കെടുക്കാവൂ എന്നാണ്. അതുകൊണ്ട് മറ്റു മേൽപ്പട്ടക്കാർ കാണാൻ സാധ്യതയില്ല. ഏതെങ്കിലും വൈദികർ അംശവസ്ത്രങ്ങളോട് കൂടിയ ഏതെങ്കിലും ഒരു വൈദികൻ ആ ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു പാരമ്പര്യമല്ല അങ്ങനെ ഒരു ചടങ്ങ് ആ സമയത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അതിങ്ങനെ നമ്മൾ കീപ്പ് ചെയ്ത് പോരുന്നത് കൊണ്ട് മാത്രമാണ് സിറിയൻ ബിഷപ്പുമാർക്ക് ഒരു വൈമുഖ്യം ഉണ്ടായിരുന്നു. അത് അറിവില്ലായ്മ കൊണ്ടോ ചിലപ്പോൾ താല്പര്യമില്ലായ്മ കൊണ്ടോ ആയിരിക്കും. അത് നമ്മളുടെ ബിഷപ്പുമാരും കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബിഷപ്പുമാർക്ക് മെന്നു കെട്ടിക്കുന്നതിന് അതിൽ സഭ യാതൊരു വിധത്തിലുള്ള ലിമിറ്റേഷൻസോ റെസ്ട്രിക്ഷൻസോ വെച്ചിട്ടില്ല. കെട്ടിക്കാവുന്നതേ ഉള്ളൂ. കെട്ടിക്കാൻ താല്പര്യമുള്ള മെത്രാപ്പൊലീത്തമാർ ഉണ്ട്. പക്ഷെ വിവാഹകൂദാശ ക്രമീകരിക്കുമ്പോൾ തന്നെ വീട്ടുകാർ തന്നെ മെന്നു കെട്ടിക്കാൻ വേണ്ടി ഒരച്ഛനെ നേരത്തെ ക്രമീകരിക്കാറുണ്ട്. അത് തന്നെയാണ് ഇന്നും നമ്മൾ നടന്നു വരുന്നത്. ഇത് മാത്രം ഒന്ന് ക്ലാരിഫിക്കേഷൻ ആയിട്ട് പറയും. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് വലിയ ഒരു സാക്രമെന്റൽ എക്സ്പ്ലനേഷന്റെ ഒന്നും ആവശ്യമില്ല. അതൊരു എന്താ പറയുന്നത് ആക്സിഡന്റലായിട്ട് സംഭവിച്ചു പോയ ഒരു കീഴ്വഴക്കമാണ് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ. വിവാഹ ശുശ്രൂഷയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കേണ്ട ചില വസ്തുതകളാണ് ഇനി പറയാൻ പോകുന്നത്. വിവാഹ ശുശ്രൂഷയെ കുറിച്ച് മോതിരം വാഴുവിനെ കുറിച്ചും കിരീടം വാഴുവിനെ കുറിച്ചും അത്യാവശ്യം പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വിവാഹ മോചനവും രണ്ടാം വിവാഹവും അല്ലെങ്കിൽ പുനർവിവാഹം. പുനർവിവാഹത്തെക്കുറിച്ചും വിവാഹ മോചനത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോൾ സഭയുടെ പഠിപ്പിക്കൽ എന്താണ് എന്ന് ഇത് രണ്ടിനെ കുറിച്ച് സഭയുടെ പഠിപ്പിക്കൽ എന്താണ് എന്നൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതായത് വിവാഹ മോചനം എന്ന് പറയുന്ന ഒരു ആശയത്തോട് പരിശുദ്ധ സഭ പൂർണമായും എതിരാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വിവാഹ മോചനത്തെ പരിശുദ്ധ സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ രണ്ടാം വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പുനർവിവാഹവും രണ്ടാം വിവാഹവും ഞാൻ വ്യത്യാസപ്പെടുത്തി പറഞ്ഞതിന്റെ കാരണം അതാണ്. സെക്കൻഡ് മാരേജും റീ മാരേജും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ടല്ലോ. റീ മാരേജ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ എത്ര തവണ വേണമെങ്കിലും ആവർത്തിക്കപ്പെടാം. ഒട്ടും സാധ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും എന്നുള്ള സിറ്റുവേഷനിൽ മാത്രം രണ്ടാം വിവാഹം പരിശുദ്ധ സഭ അനുവദിക്കുന്നുണ്ട്. അതിനും ചില കീഴ്വഴക്കങ്ങളൊക്കെയാണ് ഞാനത് നേരത്തെ ഉള്ള ക്ലാസ്സുകളിൽ എക്ലീസിയാസ്റ്റിക്കൽ ട്രഡീഷന്റെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അത് മെൻഷൻ ചെയ്തതാണ്. അതിന് കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് പോവുകയാണെങ്കിൽ മാത്രം രണ്ടാം വിവാഹം മാത്രം നമ്മുടെ പരിശുദ്ധ സഭ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ രണ്ടാം വിവാഹത്തിന് ശേഷമുള്ള വിവാഹങ്ങൾ അങ്ങേയറ്റം തെറ്റാണ് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് തുല്യമാണ് എന്നൊക്കെയാണ് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു പഠിപ്പിക്കൽ എന്ന് പറയുന്നത് സെയിന്റ് ജോൺ ക്രിസോസ്റ്റത്തിന്റെ പഠിപ്പിക്കലാണ്. സെയിന്റ് ജോൺ ക്രിസോസ്റ്റം പഠിപ്പിക്കലനുസരിച്ച് ഫോർ ദെയർ ഇസ് നത്തിങ് വിച്ച് സോ വെൽസ് അവർ ലൈഫ് ടുഗെദർ ആസ് ദ ലവ് ഓഫ് മാൻ ആൻഡ് വൈഫ്. The best man-woman relationship in the world is the relationship between husband and wife. എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ, വൺ ഹസ്ബൻഡ് ആൻഡ് വൺ വൈഫ് എന്നുള്ള ഒരേ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ, ഉദാത്തമായിട്ടുള്ളത്, സബ്ലൈമായിട്ടുള്ള. ദർ ഈസ് ഓൺലി വൺ സബ്ലൈം റിലേഷൻഷിപ്പ്, മാൻ വുമൻ റിലേഷൻഷിപ്പ് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് വൺ ഹസ്ബൻഡ് വൺ വൈഫ് എന്നുള്ളതാണ്. അവൻ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് പറ്റി ചേരും എന്നാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. അല്ലാതെ ഭാര്യമാരോട് പറ്റി ചേരും എന്നല്ലല്ലോ. അതുകൊണ്ട് ഒരു മനുഷ്യന് ഒരു ഭാര്യ, ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ് എന്നുള്ള രീതിയിലാണ് പരിശുദ്ധ സഭയും വേദപുസ്തകവും സഭാപിതാക്കന്മാരും നമ്മളെ പഠിപ്പിക്കുന്നത്. സെന്റ് ജോൺ ക്രിസോസ്റ്റത്തിന്റെ വിവാഹത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള ഒരു സഭാപിതാവാണ് സെന്റ് ജോൺ ക്രിസോസ്റ്റം. അദ്ദേഹത്തിന്റെ ഹോമിലീസ് ഓൺ എഫേഷ്യൻസ്, ഹോമിലീസ് ഓൺ റോമൻസ്, ഹോമിലീസ് ടു ടൈറ്റസ് തുടങ്ങിയ ലേഖനങ്ങളിലൊക്കെ വിവാഹത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. മൂന്ന് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സഭാപിതാവാണ് സെന്റ് ജോൺ ക്രിസോസ്റ്റം എന്ന് നമുക്കെല്ലാം അറിയാം. He also says that it was given with a view to the procreation of children, not with a view to adultery and corruption. അതിന്റെ ഒരു ഒരു ചുരുക്കം എന്ന് പറഞ്ഞാൽ ലീഗൽ പ്രൊക്രിയേഷൻ ആണ് വിവാഹത്തിന്റെ പ്രധാന ഉദ്ദേശം. ഒരു ഒരു നമ്മള് വിവാഹത്തിന് പലതരത്തിലുള്ള അർത്ഥങ്ങളും ഡെഫിനിഷൻസും നമ്മൾ നൽകുന്നുണ്ട് എങ്കിലും സഭാപിതാക്കന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ലീഗൽ പ്രൊക്രിയേഷൻ മാത്രമാണ് അതിന്റെ അടിസ്ഥാനം. ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയയുടെ അഭിപ്രായം അനുസരിച്ച് രണ്ടാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടിയും സഭയിൽ പ്രസംഗങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും സഭയെ നയിച്ച പിതാക്കന്മാരിൽ പ്രമുഖനാണ് ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ. അലക്സാൻഡ്രിയയിലെ വിശുദ്ധ ക്ലീമീസ് എന്ന് മലയാളത്തിൽ പറയാം. മാരേജ് ഈസ് ദ ഫസ്റ്റ് കൺജങ്ഷൻ ഓഫ് എ മാൻ ആൻഡ് വുമൻ ഫോർ ദ പ്രൊക്രിയേഷൻ ഓഫ് ലെജിറ്റിമേറ്റ് ചിൽഡ്രൻ. അദ്ദേഹം പറയുന്നത് സെയിം ആണ്, ലീഗൽ ആയിട്ട് കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കേണ്ട ഗുണം ദൈവം തമ്പുരൻ മനുഷ്യൻ നൽകിയിരിക്കുന്ന സംയോജനമാണ്, ഒരേ ഒരു സംയോജനമാണ് ഫസ്റ്റ് കൺജങ്ഷൻ എന്നാണ് ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയയും പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് ഗ്രിഗറി ദ നാസിയൻസ്, നാസിയൻസിലെ വിശുദ്ധ ഗ്രിഗറിയുടെ അഭിപ്രായത്തിൽ ഡിവോഴ്സ് ഈസ് എൻറ്റയർലി കോൺട്രറി ടു അവർ ലോ. സഭാ നിയമത്തിന് പൂർണമായും എതിരാണ് വിവാഹമോചനം എന്നാണ് കപ്പദോക്യൻ പിതാക്കന്മാരിൽ മൂന്നമ്മനായ ഗ്രിഗറി ദ നാസിയൻസൻ അഭിപ്രായപ്പെടുന്നത്. അഗസ്റ്റിൻ പിന്നീട് വരുന്ന ഒരു വലിയ പിതാവാണ് അഗസ്റ്റിൻ. അദ്ദേഹം നാലാം നൂറ്റാണ്ടിലും നാലാം നൂറ്റാണ്ട് രണ്ടാം പകുതിയിലും അഞ്ചാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമാണ് അഗസ്റ്റിന്റെ സമയം. അദ്ദേഹം പറയുന്നത് മാരേജ്, മാരിറ്റൽ ബോണ്ട്, മാരിറ്റൽ റിലേഷൻഷിപ്പ്, മാരിറ്റൽ കവനന്റ്, ദാറ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു വൺ മാൻ ആൻഡ് വൺ വൈഫ്. ഒരു മനുഷ്യനെ പരമാവധി അവൻ കല്യാണം കഴിക്കാതിരിക്കട്ടെ, പൗരസ്ലീഹ പറയുന്ന പോലെ വിവാഹം കഴിക്കാതിരിക്കട്ടെ, ദൈവത്തെ സന്തോഷിപ്പിക്കാൻ കല്യാണം കഴിക്കാതിരിക്കും, വിവാഹത്തിൽ ഏർപ്പെടാതിരിക്കട്ടെ, ഇനി അഥവാ അവർക്ക് പരസ്പരം നിയന്ത്രണം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ വൺ മാൻ വൺ വൈഫ് റിലേഷൻഷിപ്പിന് മാത്രമാണ് സഭ അനുവദിക്കുന്നതെന്നാണ് ഓഗസ്റ്റിന്റെ ഒരു അഭിപ്രായം. ഈ സഭാപിതാക്കന്മാരുടെ ഒക്കെ പഠിപ്പിക്കലുകൾ കാരണമാണ് പരിശുദ്ധ സഭ രണ്ടാമതൊരു വിവാഹത്തിന് അനുമതി നൽകാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ രണ്ടാം നൂറ്റാണ്ടിൽ ഏറ്റവും പഴയ പിതാക്കന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു ഒരു പ്രഗത്ഭനായ പിതാവാണല്ലോ ഇഗ്നേഷ്യസ്. അതായത് യേശു തമ്പുരാൻ കൈകളിൽ എടുത്ത് ആഘോഷിച്ച പൈതലാണ് ഇഗ്നേഷ്യസ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ യോഹനാൻ അപ്പോസ്തലന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്നുവെന്നും യോഹനാൻ അപ്പോസ്തലൻ തന്റെ സുവിശേഷവും ലേഖനങ്ങളും എഴുതാനുള്ള പ്രചോദനം പോലും തന്റെ ശിഷ്യനായിരുന്ന ഇഗ്നേഷ്യസ് ആയിരുന്നു എന്നും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ബി സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഹസ്ബൻഡ്, സിസ്റ്റേഴ്സിനോട് പറഞ്ഞു സിസ്റ്റേഴ്സ് ഷുഡ് ബി സാറ്റിസ്ഫൈഡ് വിത്ത് ദയർ ഹസ്ബൻഡ്സ് ഇൻ ഫ്ലഷ് ആൻഡ് സ്പിരിറ്റ്. ജഡത്തിലും ആത്മാവിലും അവരവരുടെ ഭർത്താക്കന്മാരിൽ തൃപ്തരായിരിക്കും എന്നാണ് സഹോദരിമാരെ അദ്ദേഹം ഉദ്ബോധിപ്പിക്കുന്നത്. അതുപോലെ ബ്രദേഴ്സ് ഷുഡ് ലവ് ദെയർ വൈവ്സ് ഈവൻ ആസ് ദ ലോർഡ് ഡിഡ് ദ ചേർച്ച്. അദ്ദേഹത്തിന്റെ ഇഗ്നേഷ്യസ് ദ ലെറ്റർ ടു പോളികാർപ്പസിന് എഴുതിയ ലേഖനത്തിലാണ് ഇപ്രകാരം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഓരോ സഭയത്തെ ഒരു ലേഖനം എഴുതുന്നതിന് പ്രധാനപ്പെട്ട കാരണവും നമുക്കറിയാം. ഓരോ സമയത്തും സഭകൾ ഉണ്ടാകുന്ന ഇതുപോലെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയായിരിക്കണം. അന്നത്തെ സാഹചര്യത്തിൽ പല ആൾക്കാരും പറഞ്ഞ ന്യായപ്രമാണത്തിൽ ഇങ്ങനെയൊക്കെ അനുവദിക്കുന്നുണ്ടല്ലോ, പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് കൂടാ എന്നൊക്കെ ചോദിച്ച് കാണണം. പക്ഷെ അതിനുള്ള ഒരു മറുപടി എന്നോണം ആയിരിക്കണം ഇഗ്നേഷ്യസ് പോലെയുള്ള പിതാക്കന്മാര് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് ഇതുപോലുള്ള എഴുത്ത് എഴുതിയത്. ഹാരിമാർ ഭർത്താക്കന്മാരെ ആത്മാവിലും ജഡത്തിലും സംതൃപ്തിപ്പെടുത്തുന്നവരായിരിക്കണം. അതുതന്നെയാണ് നമ്മുടെ കിരീടംവാഴ്വ് ശുശ്രൂഷയിലും പറയുന്നത്. എല്ലാ കാര്യത്തിലും ഭാര്യ ഭർത്താവിനോട് സ്നേഹത്തോടും പ്രേമത്തോടും കൂടി വർത്തിക്കണം എന്നൊരു ഉപദേശം നൽകുന്നുണ്ട്. സമാനമായിട്ട് ഭർത്താക്കന്മാരോടും പറയുന്നുണ്ട്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിച്ചിട്ടില്ലല്ലോ എന്ന രീതിയിൽ വിശുദ്ധ വിവാഹ കൂദാശയിലും ഉള്ള ഉപദേശത്തിലും പറയുന്നുണ്ടല്ലോ. അതുപോലെ ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയയുടെ മറ്റൊരു ഉപദേശം ഇങ്ങനെയാണ്, മാരേജ് ഈസ് എ മിനിയേച്ചർ കിങ്ഡം വിച്ച് ഈസ് ദ ഹൗസ് ഓഫ് ദ ലോർഡ്. നമ്മളൊരു വിവാഹ ജീവിതം, വിവാഹവും ഫാമിലി, മാരേജ് ആൻഡ് ഫാമിലി ബോത്ത് ആർ ഇന്റർ റിലേറ്റഡ് ആൻഡ് ഇന്റർ കണക്ടഡ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. മാരേജ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ സൂചിപ്പിച്ചു, മാരേജ് എന്ന് ഒരു ദിവസം നടക്കുന്ന ശുശ്രൂഷയല്ല, ഒരു ദമ്പതികളുടെ വിവാഹ ശുശ്രൂഷ മുതൽ എറ്റേണിറ്റി വരെ ഉള്ള കാലഘട്ടമാണ് വിവാഹം എന്ന് പറയുന്നത്. വിവാഹം എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ട് അവസാനം വിവാഹ ജീവിതം എന്നൊക്കെ പറയുന്നത് വിവാഹത്തിന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് മാരേജിനെയും ഫാമിലിയും നമുക്ക് രണ്ടായിട്ട് സെപ്പറേറ്റ് കാണാൻ പറ്റാത്തത് കൊണ്ട് മാരേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൂടിയാണ്, അല്ലെങ്കിൽ ഫാമിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൂടിയാണ് ഇത് ഉൾപ്പെടുന്നത്. ഇത് ഒരു ദൈവത്തിന്റെ കിങ്ഡം ഓഫ് ഹെവൻ അല്ലെങ്കിൽ ഹൗസ് ഓഫ് ദ ലോർഡ്, ദൈവ ഭവനത്തിന്റെ ഒരു മിനിയേച്ചർ ഫോമാണ് കുടുംബം അല്ലെങ്കിൽ വിവാഹം, വിവാഹ ജീവിതം എന്ന് പറയുന്നതാണ് ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയയുടെ ഒരു പഠിപ്പിക്കൽ. ഈ രീതിയിലൊക്കെ നമ്മൾ ഒന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ കൺസേൺ ഒക്കെ ആ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ വിവാഹ ജീവിതത്തിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ പഴയ പിതാക്കന്മാർ, പ്രത്യേകിച്ച് പുതിയ നിയമ പിതാക്കന്മാർ, ഉമ്രാൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ഇൻഫ്ലുവൻസിന് ശേഷം വരുന്ന യേശുക്രിസ്തു മുതലുള്ള ആളുകൾ ഉൾപ്പെടുന്ന സമൂഹം പഠിപ്പിക്കുന്നതനുസരിച്ച് ദൈവത്തെ സന്തോഷിപ്പിക്കണമെങ്കിൽ ഒരുവൻ വിവാഹബന്ധത്തിൽ ഒഴിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ ആണല്ലോ ഈ ക്രിസ്ത്യാനിറ്റി ഉടലെടുക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ പോലും പറയുന്നത്, പ്രത്യേകിച്ച് ജോൺ ക്രിസോസ്റ്റം പോലെയുള്ള പിതാക്കന്മാര് പറയുന്നത്, നമുക്ക് മോങ്സിനെ വേണമെങ്കിലും വിവാഹത്തിൽ വിവാഹബന്ധത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ദോസ് ഹു ആർ ഇൻ മാരിറ്റൽ ബോണ്ട് ക്യാൻ ഓവർകം ദ സാങ്ക്റ്റി ഓർ പ്യൂരിറ്റി ഓർ ഹോളിനെസ് ഓഫ് ദ മോങ്ക്സ്, അവർക്കുള്ള പരിശുദ്ധിയെ പോലും നമുക്ക് മറികടക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ഗൈഡ് ലൈൻസ് സെന്റ് ജോൺ ക്രിസോസ്റ്റം തരുന്നുണ്ട്. എങ്ങനെയാണ് men have no concern for money. വിവാഹ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ചില പ്രത്യേക കാര്യങ്ങളുടെ ഗൈഡ് ലൈൻസ് അദ്ദേഹം പറഞ്ഞാണ്. പ്രധാനപ്പെട്ട ഒരു കൺസേൺ മണി ആവാൻ പാടില്ല. ലവ് യുവർ വൈഫ് മോർ ദാൻ യു ലവ് യുവർ ഓൺ ലൈഫ്. സ്വന്തം ജീവിതത്തെക്കാൾ അല്ലെങ്കിൽ സ്വന്തം ജീവനേക്കാൾ കൂടുതലായി ഭാര്യയെ സ്നേഹിക്കുക. നെവർ ബി അറ്റ് ഓഡ്സ് ബട്ട് ബി ട്രൂ. ഒരുപാടൊന്നും എന്ത് പറയുന്നത് യുണീക്ക് ആകാൻ ശ്രമിച്ചില്ലെങ്കിലും പരമാവധി എന്താ പറയുന്നത് ഫെയ്ത്ത്ഫുൾ ആയി തീരുക എന്നുള്ളതാണ് അതിനകത്തിലെ പ്രധാനപ്പെട്ട ഒരു അർത്ഥം. അതുപോലെ പ്രിഫർ ഹർ കമ്പനി അറ്റ് ഹോം അബവ് ബീങ് ഔട്ട്. മറ്റുള്ളവരുടെ മുൻപാകെ പരസ്പരം സ്നേഹമുണ്ട് എന്ന് കാണിക്കുന്നതിനേക്കാൾ നല്ലതായി, ഇനി അഥവാ മറ്റുള്ള മുമ്പിൽ പരസ്പരം കളിയാക്കലുള്ള പരിഹാസമോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ ഉണ്ടെങ്കിൽ പോലും രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ പ്രസൻസിൽ അല്ലാത്തപ്പോൾ പരമാവധി രണ്ടുപേരുടെയും ഐക്യം കൂടുതൽ അടുത്തതായി തീരേണ്ട കോണം ശ്രദ്ധിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ. അത് അവരുടെ കമ്പനിയിൽ കൂടുതൽ ഒരു ഒരു ക്ലോസ്നെസ് ഉണ്ടാകേണ്ടത് വീട്ടിൽ അകത്തുള്ളപ്പോഴാണ് എന്നാണ് ജോൺ ക്രിസോസ്റ്റത്തിന്റെ അഭിപ്രായം. Esteem and admire her publicly. Advise patiently. പുറത്തു പോകുമ്പോൾ കർത്താവും ശിഷ്യന്മാരെ ചെയ്തിരുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. പലതവണ കുറ്റപ്പെടുത്താനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ പോലും കർത്താവ് പബ്ലിക്കായിട്ട് കുറ്റപ്പെടുത്തുന്നില്ല. ശിമോൻ എസ്തുകരായുടെ കാര്യമൊക്കെ അറിയാം. ശിമോന്റെ അടുത്ത് ആൾക്കാർ വന്ന് നിന്റെ കർത്താവ് കരം കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടോ എന്ന് ശിമോൻ പത്രോസ് പറയുന്ന കർത്താവ് അവനെ അവിടെ വെച്ചൊന്നും പറയുന്നില്ല. വീട്ടിൽ വന്ന് കഴിയുമ്പോഴും ചോദിക്കുന്നു, അല്ല ശിമോനെ നിനക്ക് എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. അങ്ങനെ പല സന്ദർഭങ്ങളിലും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ശകാരിക്കാമായിരുന്നു, പക്ഷെ ഒറ്റയ്ക്ക് കിട്ടുമ്പോഴാണ് കർത്താവ് പലപ്പോഴും ശിഷ്യന്മാരെ ശകാരിച്ചിരുന്നത്. എന്ന് പറയുന്ന പോലെ മറ്റുള്ളവരുടെ മുൻപാകെ പരമാവധി പരസ്പരം പുകഴ്ത്തുകയും ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ പേഷ്യന്റ് ആയിട്ട് അഡ്വൈസ് ചെയ്യുകയും ചെയ്യുക എന്നാണ് ജോൺ ക്രിസോസ്റ്റം പറയുന്നത്. പ്രേ ടുഗദർ, ഗോ ടു ചർച്ച്, ഡിസ്കസ് ദ ബൈബിൾ റീഡിംഗ്സ് ആൻഡ് പ്രേയേഴ്സ്. ഏറ്റവും അത്യാവശ്യം ഉള്ള ഒരു കാര്യം, ഏറ്റവും ബേസിക് ആയിട്ട് ഫണ്ടമെന്റലായിട്ട് ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതൊക്കെ. പരസ്പരം ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി വർഷിപ്പ്. അതുപോലെ ഈ കുടുംബ പ്രാർത്ഥനയിലും കമ്മ്യൂണിറ്റി വർഷിപ്പിലും ഉണ്ടാകുന്ന പ്രാർത്ഥനകളെയും വേദവായനകളെയും കുറിച്ച് പരസ്പരം സംസാരം ഉണ്ടാകാൻ ഉള്ള ഒരു സാഹചര്യം കൂടി മനഃപൂർവ്വം ഉണ്ടാക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇഫ് യുവർ മാരേജ് ലൈക്ക് ദിസ്, യുവർ പെർഫെക്ഷൻ വിൽ റൈവൽ ദ ഹോളിയസ്റ്റ് ഓഫ് മോൺസ്. നമുക്ക് സന്യാസിമാരെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതലായി നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ തക്കോണം സാധിക്കും എന്നാണ് ഇതിലൂടെ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ രണ്ടാം വിവാഹം അല്ലെങ്കിൽ ഒന്നാം വിവാഹത്തിന്റെ സാധ്യത തള്ളിക്കളയാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരും എന്നാണ് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോ അങ്ങനെ രണ്ടാമത്തെ വിവാഹം അഥവാ ഈ കാര്യങ്ങളെല്ലാം പാലിക്കുന്ന ഒരാൾക്ക് ചിലപ്പോഴൊക്കെ ചില സാഹചര്യങ്ങളിൽ രണ്ടാം വിവാഹം നടത്തേണ്ടി വരും. അപ്പോൾ മാത്രമാണ് നമുക്ക് കുദാശക്രമങ്ങളിൽ രണ്ടാം വിവാഹം എന്ന് പറഞ്ഞൊരു ഒരു വിഭാഗം കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകം തുടക്കത്തിൽ പറഞ്ഞ ചില ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെയാണ്. വധുവും വരനും രണ്ടാം വിവാഹക്കാരാണെങ്കിൽ മാത്രം ഈ ശുശ്രൂഷ നടത്തിയാൽ മതിയാകും. The service of second marriage is for the case in case of both are doing their second marriage. രണ്ടു പേരും അവരുടെ രണ്ടാം വിവാഹത്തിനാണ് ശ്രമിക്കുന്നതെങ്കിൽ മാത്രമേ രണ്ടാം വിവാഹത്തിന് ശുശ്രൂഷ നടത്താൻ, ആരെങ്കിലും ഒരാളുടെ ഒന്നാം വിവാഹമാണെങ്കിൽ രണ്ടാം വിവാഹത്തിന് ശുശ്രൂഷ നടത്താൻ പാടില്ല എന്നാണ് നമ്മുടെ സഭയുടെ നിഷ്കർഷം. ആരെങ്കിലും ഒരാളുടെ ആദ്യ വിവാഹമാണെങ്കിൽ ആദ്യ വിവാഹത്തിന് ശുശ്രൂഷകൾ നടത്തേണ്ടതാണ്. അപ്പോൾ കിരീടം വാഴും മോതിരവാഴും ആദ്യ വിവാഹക്കാരന് അല്ലെങ്കിൽ വിവാഹക്കാരിക്ക് മാത്രം നടത്തിയാൽ മതിയാകും. അതായത് വിവാഹ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ചടങ്ങായ മോതിരം വാഴും കിരീടം വാഴും ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. ആവർത്തിക്കപ്പെടാത്ത കൂടാശയായതുകൊണ്ട് അത് പിന്നീട് രണ്ടാമത് നടത്താറില്ല. അത് ആദ്യമായിട്ട് ഇപ്പൊ നമുക്കറിയാമല്ലോ, സ്പൗസിൽ ഒരാൾ കപ്പിൾസിന്റെ കൂട്ടത്തിൽ ഈവൻ ഈതർ ബ്രൈഡ് ഓർ ബ്രൈഡ് ഗ്രൂം, രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ഒന്നാം വിവാഹക്കാരാണെങ്കിൽ അവർക്ക് മാത്രം കിരീടം വാഴും അതുപോലെ മോതിരം വാഴും നടത്താറുണ്ട്, രണ്ടാമത്തെ ആൾക്ക് നടത്താറില്ല എന്നും പറയുന്നുണ്ട്. ആദ്യ വിവാഹത്തിൽ കിരീടം വാഴും മോതിരം വാഴും സ്വീകരിച്ചിട്ടുള്ളവരുടെ മേൽ അവ വീണ്ടും ആവർത്തിക്കപ്പെടേണ്ട ആവശ്യമില്ല. There is no need to repeat the blessing of rings and crowns for the second marriage person. അതുപോലെ രണ്ടാം വിവാഹത്തിന്റെ തീം എന്ന് പറയുന്നത്, ഒന്നാം വിവാഹം ഒരു തീം സെലിബ്രേഷൻ ആയിരുന്നു. നമുക്കറിയാം അവരെ ഒരു മോതിരം അണിയിച്ച് ഒരു പുത്രത്വത്തിന്റെയും ഒരു ഒരു അവകാശത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മോതിരം വാഴും അതുപോലെ കിരീടം അണിയിച്ച് രാജ്യത്വത്തിന്റെ പ്രതീകമായ കിരീടം അണിയിച്ച് ഒരു സെലിബ്രേഷൻ മൂഡിലുള്ള ശുശ്രൂഷയായിരുന്നു വിവാഹത്തിന്റെ ആദ്യ വിവാഹത്തിന്റെ രണ്ട് ശുശ്രൂഷകളും. രണ്ടാം വിവാഹത്തിന്റെ ശുശ്രൂഷയിലെ മുഴുവൻ പ്രാർത്ഥനകളും പാട്ടുകളും എല്ലാം ഒരേ ഒരു ഒരു തീമിൽ മാത്രമാണ് മുമ്പോട്ട് പോകുന്നത്. അത് പശ്ചാത്താപവും അനുതാപവുമാണ്. ഞങ്ങൾ പാപം ചെയ്തു പോയി, ദൈവം തമ്പുരാനെ ഞങ്ങളുടെ പാപം ക്ഷമിക്കണമേ, പാപമോചനം നൽകണമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നിങ്ങനെയുള്ള അനുതാപത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും പ്രാർത്ഥനകളാണ് ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ദ മെയിൻ തീം ഓഫ് ദ സോങ്സ് ആൻഡ് പ്രേയേഴ്സ് ഈസ് ബേസ്ഡ് ഓൺ ദ തീം റിപ്പന്റൻസ്. ഒന്നാമത്തെ പാട്ട് തുടങ്ങുമ്പോൾ തന്നെ പാപം ചെയ്തേൻ പ്രാർത്ഥന കേട്ട അൻപുടയോനെ എൻപിഴ പോക്കണമേ എന്ന പാട്ട് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഒന്നാമത്തെ പാട്ട് പൂർത്തീകരിച്ചതിന് ശേഷം കുക്കരിയോടിലേക്ക് കടക്കണം. കുക്കരിയോട് കടക്കുന്ന 32 സങ്കീർത്തനത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. അതായത് ലംഘനം മറച്ചും പാപം മറച്ചും, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമുക്കറിയാവുന്ന വേദഭാഗമായതും ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. അങ്ങനെ അതിലെ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ കുക്കിലുവനായിട്ട് പാടുന്നു. അതിനുശേഷം എഗ്ബോ, എഗ്ബോ പാടുന്നത് സാധാരണഗതിയിൽ നമ്മുടെ 1 വിവാഹത്തിലെ കാണാത്ത രീതിയിൽ മണിപ്രവാളം രീതിയിലാണ് അതിന്റെ എഗ്ബോ പാടുന്നത്. നമ്മൾ അറിയാമല്ലോ ഈ പെന്തിക്കോസ്തിയുടെ ശുശ്രൂഷയിലും ഓശാനയുടെ ശുശ്രൂഷയിലും ഒക്കെ മണിപ്രവാളം രീതിയിലുള്ള പാട്ടുകൾ കാണാം. ഗദ്യമാണെന്ന് ഒറ്റമൊട്ടത്തിൽ തോന്നുമെങ്കിലും എന്നാൽ പദ്യമായിട്ട് പാടുന്ന പാട്ടുകൾ ആ രീതിയിലുള്ള പാട്ടാണ് എഗ്ബോ അടിച്ചിരിക്കുന്നത്. എഗ്ബോയിൽ ചൊല്ലുന്ന 3-4 കാര്യങ്ങളുണ്ട്. ദേവനമ്പുരാനോട് അപേക്ഷിക്കുന്ന 4 കാര്യങ്ങൾ, അതിൽ 1 നിർമ്മല സോപ്പായാൽ വെണ്മ വരുത്തണമേ. അതായത് കർത്താവ് നമ്മൾ 51 സങ്കീർത്തനത്തിൽ ചൊല്ലുന്നത് പോലെ, അവിടുത്തെ സോപ്പായാൽ ഞങ്ങളെ വെണ്മയുള്ളവരാക്കണമേ, നിന്റെ കാരുണ്യത്താൽ ഞങ്ങളെ കഴുകണമേ. അതുപോലെ പാപിനിയോട് ചുങ്കക്കാരനും പാപിനിയോടും എന്നതുപോലെ കൃപ ചെയ്യണമേ. 4 ദയവാൽ ഞങ്ങളിൽ അൻപുണ്ടാകണമേ. അങ്ങനെ 4 കാര്യങ്ങൾ ദേവനമ്പുരാൻ അപേക്ഷിക്കുകയാണ്. 1 കഴുകണമേ, 2 നിർമ്മലമാക്കണമേ, 3 കരുണ ചെയ്യണമേ, 5 എന്നാൽ 4 കാര്യങ്ങൾ ദേവനമ്പുരാനോട് അപേക്ഷിക്കുന്നുണ്ട്. ദേവനമ്പുരാനെ അഡ്രസ് ചെയ്യുന്നതും ആ ഒരു പാപങ്ങൾ മോചിക്കുന്നവനെ, അനുഭാവികളോട് കരുണയുള്ളവനെ, ദയവാനായവനെ, ദയാലു ആയവനെ എന്നുള്ള രീതിയിലൊക്കെ ഒരു പാപി എങ്ങനെ അല്ലെങ്കിൽ ഒരു ദാസനെ എങ്ങനെ യജമാനനെ അഡ്രസ് ചെയ്യുന്നു, ആ രീതിയിലുള്ള പ്രാർത്ഥനകളാണ് ആ എഗ്ബോയിലും ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം സാധാരണഗതിയിൽ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഉള്ളതുപോലെ പ്രമേയ ശ്രദ്ധയാണ്. പ്രമേയ ശ്രദ്ധയുടെയും പ്രത്യേകമായിട്ട് തീം സെയിമാണ്, നിദാവും തന്നെയാണ്. ഞങ്ങളുടെ പ്രവൃത്തികളിലും കർത്താവ്, ഞങ്ങളുടെ പ്രവൃത്തികളിലും പിന്നെ കോപിപ്പാൻ ഇടയാക്കിയിട്ടുള്ള ഞങ്ങളുടെ പോഷത്വങ്ങളിലും നീ ശ്രദ്ധിച്ച് ജീവനുള്ള ദൈവമായ നിന്നിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസരിൽ നിന്ന് തിരുമുഖം തിരിച്ചു കളയുവാൻ ഇടയാകരുത്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു അനുതാപത്തിന്റെയും പാപമോചനത്തിന്റെയും ഒരു പശ്ചാത്താപത്തിന്റെയും ഒക്കെ ടോണിലുള്ള പ്രാർത്ഥനയാണ്. തുടർന്ന് വരുന്ന ഭാഗപ്പാട്ടെന്ന് പറഞ്ഞ നാഥാവാതിൽ മുട്ടുന്നേൻ നിധിനിലത്തിയെന്ന് അനുവർത്തിക്കുന്നു. ക്ഷീമ നമസ്കാരത്തിലും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയുടെ ഒരു കഷ ശുശ്രൂഷയായ തുയോബോ ശുശ്രൂഷയിലും ഉപയോഗിക്കുന്ന പാട്ടിന്റെ 4 സ്റ്റാൻസ് ആണ് അവിടെ പിന്നീട് കോലമായിട്ട് ഉപയോഗിക്കുന്നത്. അവിടെയും പാപമോചനം തന്നെയാണ് പ്രധാനപ്പെട്ട തീം എന്ന് നമുക്കറിയാം. പിന്നീട് എത്രയും എത്രയ്ക്ക് ശേഷം മറിയാക്കോബിന്റെ ബോധസ്വയങ്ങൾ ചൊല്ലിയാണ് 1 ശുശ്രൂഷ അവസാനിപ്പിക്കുന്നത്. 2 വിവാഹത്തിനും 2 ശുശ്രൂഷകളാണ് ഉള്ളത്. 1 ശുശ്രൂഷ ഇങ്ങനെ അനുതാപത്തിന്റെ പ്രാർത്ഥനകൾ ചൊല്ലി അവസാനിപ്പിക്കുന്നു. 2 ശുശ്രൂഷയിലും പ്രധാനമായിട്ട് പ്രത്യേകമായിട്ടൊന്നും എടുത്തു പറയത്തക്ക വ്യത്യാസങ്ങളൊന്നുമില്ല. 2 സ്ട്രക്ചർ സെയിമാണ്. ആദ്യത്തെ നിയോനം, അതിനുശേഷം ഒരു പ്രാർത്ഥന 51 സങ്കീർത്തനം, അതിനുശേഷം പ്രാരംഭ പ്രാർത്ഥന 51 സങ്കീർത്തനം, എനിയോനോ പ്രൊമിയോൻ സദ്ര, അതിനുശേഷം ഒരു കോലോ, അതിനുശേഷം എത്രോ രണ്ടാമത്തെ ശുശ്രൂഷ എത്രോ ഇല്ല. പ്രൊമിയോൻ സദ്രയ്ക്ക് ശേഷമുള്ള കോലോ പാടി അവസാനിപ്പിച്ചതിന് ശേഷം സ്ത്രീയുടെ കഴുത്തിൽ കുരിശു താലി കെട്ടിക്കുകയും മൂടുപടം ധരിപ്പിക്കുകയും പരസ്പരം കൈപിടിപ്പിക്കുകയും ചെയ്തു. മോതിരം ഇടുകയോ അല്ലാതെ കിരീടം വാഴുകയോ നടത്തി കിരീടം അണിയിപ്പിക്കുകയോ ചെയ്യുന്ന ശുശ്രൂഷ 2 വിവാഹത്തിലില്ല. അതിനുശേഷം അപ്രേമിന്റെ ബോഹൂസ ചൊല്ലിയാണ് 2 ശുശ്രൂഷ അവസാനിപ്പിക്കുന്നത്. 2 ശുശ്രൂഷയിൽ അപ്രേമിന്റെ ബോഹൂസ ചൊല്ലുമ്പോൾ ചില അനുഗ്രഹങ്ങൾ ദേവനമ്പുരാനോട് ചോദിക്കുന്നു. അത് നമ്മൾ ആദ്യത്തെ ശുശ്രൂഷയിൽ കണ്ടതുപോലെ അബ്രഹാം, ഇസ്ഹാഖ്, യാക്കോബ് തുടങ്ങിയ പിതാക്കന്മാരെ അനുഗ്രഹിച്ചതുപോലെ ദൈവം അനുഗ്രഹിക്കണം എന്നാണ് പറയുന്നത്. യാക്കോബിനൊപ്പം വാഴ് ഇന്ന് ഈ മണവാളം നേടട്ടെ, ഇസ്രായേലിൽ യോസേഫൊപ്പം മകനം നേടട്ടെ, ദാവീദൊപ്പം ശ്രേയസ് നേടട്ടെ, ലാസറിനെ പോലെ അബ്രഹാമിന്റെ മാർവെങ്കിൽ മോഹിക്കട്ടെ, ഒറ്റയ്ക്കൊപ്പം സൗമ്യത്വം നേടട്ടെ, യോനാഥാനോടൊപ്പം സാക്ഷാൽ സ്നേഹം പോകട്ടെ എന്നിങ്ങനെ പുരുഷന്മാർക്ക് വേണ്ടിയും അതുപോലെ തന്നെ റിബേക്കായിക്കെന്നോണം ഹന്നായെ പോലെ, റാഹേലിനെ പോലെ, സാറായെ പോലെ അവർക്ക് ധർമ്മിഷ്ഠന്മാരായ മക്കൾ ഉണ്ടാകട്ടെ എന്നും വാഴുണ്ടാകട്ടെ എന്നും ക്രമവും ശാന്തിയും ഉണ്ടാകട്ടെ എന്നും ശ്രേയസ് ഉണ്ടാകട്ടെ എന്നും ഒക്കെ രണ്ടുപേർക്കും വേണ്ടി പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഭാഗങ്ങൾ രണ്ടാമത്തെ ശുശ്രൂഷയുടെ ഭൂമിയുമായിട്ട് ക്രമീകരിച്ച് അങ്ങനെ ഭൂമി അവസാനിപ്പിച്ച് കർത്തൃപ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും കുക്കിലിയോനും ചൊല്ലിയാണ് വിശുദ്ധ സോറി രണ്ടാം വിവാഹത്തിന് ശുശ്രൂഷകൾ പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ നമ്മളുടെ സഭയുടെ ക്രമീകരണം അനുസരിച്ച് രണ്ടാം വിവാഹം നടക്കുകയാണെങ്കിൽ നടക്കുന്നത്. പിന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട നിയമാനുസൃതമായിട്ട് നടക്കേണ്ടുന്ന ചില ചടങ്ങുകളെ കുറിച്ചും അതിന്റെ പോരായ്മകളെ കുറിച്ചും ഒക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവുകൾ മുഴുവനും നമ്മുടെ 13-ാം നൂറ്റാണ്ടിൽ ബാരബ്രായ എന്ന പിതാവ് രചിച്ച ഉദായ കാനോനിൽ നിന്നാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഉദായ കാനോൻ ഒരുപാട് കാര്യങ്ങൾ ക്രമീകരിച്ചതായിട്ട് പറയുന്നുണ്ട്. അതെല്ലാം അനുസരിച്ചാണ് ശരിക്കും പറഞ്ഞാൽ സഭയിൽ വിശുദ്ധ വിവാഹ കുദാശ നടക്കേണ്ടത്. പക്ഷെ നമ്മൾ അതിൽ ഒരു കാര്യം പോലും അങ്ങനെ അനുസരിക്കുന്നതായിട്ട് നമ്മൾ അങ്ങ് കാണാറില്ല. അതിന് ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ഞാനെന്ന് പറയാം. അതായത് ആദ്യം അതിന്റെ വിവാഹത്തെ കുറിച്ച് ഉദായ കാനോനിൽ ആദ്യം പറയുന്ന കാര്യം വിവാഹിതനായ പട്ടക്കാരനെ കുറിച്ചാണ്. സഭയിൽ സഭാ അംഗങ്ങളുടെ ഇടയിൽ തന്നെ ചെറിയ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പട്ടക്കാരൻ അവിവാഹിതനായിരിക്കും എന്നുള്ള രീതിയിലുള്ള ചില സംസാരങ്ങൾ അന്നും സഭാ മക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഉള്ള പട്ടക്കാരനുമായി ബന്ധപ്പെട്ട് ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണമെന്നും ഒരിക്കൽ പോലും സ്വന്തം ഭാര്യ ഉപേക്ഷിച്ചതായിരിക്കരുതെന്നും ഒക്കെയുള്ള ചില നിബന്ധനകൾ വെച്ചതിന് ശേഷം പറഞ്ഞത് വിവാഹിതനായ പട്ടക്കാരനിൽ നിന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് അതിൽ ഒരു തെറ്റുമില്ല. ഇനി അഥവാ വിവാഹിതനായ പട്ടക്കാരൻ അർപ്പിക്കുന്ന കുർബാന ദിവസനതിയിൽ കൈക്കൊള്ളപ്പെടുമോ എന്നുള്ളൊരു സംശയം കൊണ്ട് ആ പട്ടക്കാരിൽ നിന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ആരെങ്കിലും മടി കാണിച്ചാൽ അവൻ സഭയിൽ ശപിക്കപ്പെട്ടതായിരിക്കും എന്നൊക്കെയാണ് ഒന്ന് അഭിപ്രായക്കാരൻ പറയുന്നത്. ഒന്ന് ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമില്ല എന്ന് നമുക്കറിയാം. പിന്നീട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പ്രാക്ടിക്കൽ അല്ല എന്നറിയാമെങ്കിലും വിവാഹ നിശ്ചയത്തിന് മുമ്പായി വരൻ വധുവിനെ അവൾ തന്റെ ഹിതാനുസരണമുള്ളവളാണോ എന്ന മനോബോധത്തിന് വേണ്ടി കാണുന്നത് നല്ലതാണ്. അവളുടെ ഇഷ്ടം കൂടാതെയാണെങ്കിൽ പോലും അവളുടെ മുഖം മാത്രം കാണുന്നതിന് നിയമം അനുവദിക്കുന്നുണ്ട്. ഈ ഏക സംഗതി ഒഴികെ ഒരാൾ വൃദ്ധനോ കഴിവില്ലാത്തവനോ ആയിരുന്നാൽ പോലും ഒരന്യ സ്ത്രീയെ സൂക്ഷിച്ച് നോക്കരുത്. നോക്കുന്നത് നമുക്കറിയാം, ഒരു സ്ത്രീയെ സ്വന്തമാക്കേണ്ടതിനെ അവളെ നോക്കുന്നു, വ്യഭിചാരം ചെയ്യുന്നു എന്നാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ കണ്ണുകൊണ്ടുള്ള പാപം ചെയ്യാതിരിക്കാൻ പരസ്പരം നോക്കരുതെന്ന് പോലും കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് പറയുന്നു. അതുപോലെ തന്നെ സ്ത്രീകളുടെ മൂടുപടത്തെ കുറിച്ചും പ്രത്യേകമായിട്ട് ഈ ഭാഗത്തിൽ പറഞ്ഞു. മൂടുപടം ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. മൂടുപടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നേരെ നോക്കരുതെന്നാണ് സ്ത്രീകളോട് പറഞ്ഞിട്ടുള്ളത്. മൂടുപടം ഇടുന്ന സ്ത്രീ തല കുളുമ്പിട്ട് മാത്രമാണ് താഴോട്ടായിരിക്കുന്ന അവരുടെ ദൃഷ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീടുള്ള ഭാഗം പറയുന്നത്. അത് പ്രത്യേകമായിട്ട് പറയുന്നു, ഒരു പുരുഷന് ഒരു സ്ത്രീ മാത്രമാണ് വിഹിതമായിട്ടുള്ളത്. വിശുദ്ധാത്മ വചനം കൽപ്പിച്ചിരിക്കുന്നതും പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് സ്വഭാര്യയോട് ചേർന്നിരിക്കണം എന്നാണ്, ഭാര്യമാരോടോ എന്നല്ല. ലവോദിക്ക സുന്നഹദോസ് നിശ്ചയങ്ങൾ അനുസരിച്ച് വിവാഹം നടത്താൻ പാടില്ലാത്ത ദിവസങ്ങളെ കുറിച്ചാണ്. 40 നോമ്പ് പരിശുദ്ധാത്മ വാസത്തിനായി പ്രത്യേക വെടിപ്പോടുകൂടി ആചരിക്കേണ്ട കാലമായ പെന്തിക്കോസ് ദിവസങ്ങൾ, അതായത് കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ. ആദ്യമായി വിവാഹ അടിയന്തരങ്ങൾ നിരോധിക്കപ്പെട്ടിരിക്കുന്ന കാലങ്ങളിൽ ആയിരിക്കരുത്. അതുപോലെ തന്നെ ചില നോമ്പിൽ തന്നെ വിവാഹം അനുവദിച്ചിട്ടുള്ള ദിവസങ്ങളെ കുറിച്ചും ഉദായ കാനോൻ പറയുന്നത് ഇങ്ങനെയാണ്. നോമ്പിന്റെ തിങ്കളാഴ്ച അസ്തമയം മുതൽ മോതിരം വാഴും കിരീടം വാഴും ചിലർ നിരോധിക്കുന്നുണ്ട്. എന്നാൽ തിങ്കളാഴ്ച പ്രഭാതം മുതലും ചിലരൊക്കെ ചെയ്യാറുണ്ട്. ശരിയായിട്ടുള്ളത് പാതിരാത്രിക്ക് ശേഷം നടത്തിക്കൂടാ എന്നുള്ളതാണ്. തിങ്കളാഴ്ച രാത്രി നമസ്കാരത്തിന് ശേഷം, അതായത് ഞായറാഴ്ച വൈകുന്നേരം അസ്തമിച്ച് തിങ്കളാഴ്ച പുലർച്ചെ നടത്തുന്ന തിങ്കളാഴ്ചയുടെ രാത്രി നമസ്കാരം മുതൽ, അതായത് ഞായറാഴ്ച ഉച്ച വരെയുള്ള സമയങ്ങൾ അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ സമയങ്ങൾ വരെ കൊത്തിന ഞായറാഴ്ചയുടെ ദിവസം കൂടി മാത്രം വിവാഹ കൂദാശ നടത്താനുള്ള ക്രമീകരണം ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വിവാഹം നിരോധിക്കപ്പെട്ടിരിക്കുന്ന ചില ബന്ധങ്ങളെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. കുടുംബ വഴിക്കോ, രണ്ടു മൂന്ന് ബന്ധങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, കുടുംബ വഴിക്കോ മുല കുടിപ്പിച്ച വഴിക്കോ തല തൊട്ട വഴിക്കോ തമ്മിൽ ബന്ധമുണ്ടായിരിക്കരുത്. അന്നത്തെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അമ്മമാര് മരിച്ചു പോവുകയും അങ്ങനെ ഒരു സാഹചര്യത്തിൽ രണ്ടു വർഷത്തോളമെങ്കിലും ഒരു അമ്മയുടെ മുല കുടിച്ച രണ്ട് കുഞ്ഞുങ്ങൾ, അവര് രണ്ടു വർഷമെങ്കിലും അവർ രണ്ടുപേരും ഒരു അമ്മയുടെ തന്നെ മുല കുടിച്ചിട്ടുണ്ടെങ്കിൽ അവര് രണ്ടുപേരും സഹോദരങ്ങളാണ്. അതുകൊണ്ട് അവരെ ആ അമ്മയുടെ ഭർത്താവിനെ അപ്പനായിട്ടും സഹോദരങ്ങളെ സഹോദരങ്ങളായിട്ട് കാണാം. അവർ തമ്മിൽ സുഹൃത്തിൽ ഏർപ്പെടരുത് എന്നൊക്കെയുള്ള കാര്യം പറയുന്നുണ്ട്. അതാണ് മുല കുടിപ്പിച്ച വഴിക്ക് തല തൊട്ട വഴിക്ക്, തല തൊട്ടയാള് അത് പുരുഷനാണെങ്കിൽ അദ്ദേഹം പിതാവും അദ്ദേഹത്തിന്റെ ഭാര്യ ആ അമ്മയുമാണ്. അതുപോലെ തന്നെ തല തൊടുന്ന സ്ത്രീയാണെങ്കിൽ അത് മാതാവും അത് ആ സ്ത്രീയുടെ ഭർത്താവ് അപ്പനുമാണ്. അങ്ങനെ തന്നെ അവരെ പരിഗണിക്കണം എന്നാണ് സഭ നമ്മോട് പറയുന്നത്. അതുപോലെ തന്നെ 12 വയസ്സ് താഴെയുള്ളവരോ ശാരീരിക ന്യൂനതയുള്ളവരോ ആയിരിക്കാൻ, അതുപോലെ തന്നെ അന്യമതസ്ഥരോ ആയിരിക്കരുത്. വിവാഹ ബന്ധത്തിലേക്ക് ഏർപ്പെടുമ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയുന്നത്, ഒന്ന് ബന്ധത്തെ കുറിച്ചാണ്, രണ്ട് ശാരീരിക ന്യൂനതയില്ലാത്തവര്, 12 വയസ്സിൽ കൂടുതലുള്ളവർ, അന്യമതസ്ഥരല്ലാത്തവർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പിന്നീട് അന്നുണ്ടായിരുന്ന ചില നടപടിക്രമങ്ങളായിരിക്കും വധുദാനം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് പിന്നീട് പറഞ്ഞത്. അതായത് ഒരാള് വധുദാന വധുദാതാവായിട്ട് ഒരാൾ ഉണ്ടായിരിക്കണം, സാക്ഷികൾ ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. നവോദിക്ക സുന്നതദോസിന്റെ അഭിപ്രായ പ്രകാരം സ്വമനസ്സോടെ നിയമാനുസരണം രണ്ടാം വിവാഹത്തിൽ ഉൾപ്പെട്ടവർക്ക് നോമ്പും പ്രാർത്ഥനയും നടത്തിയ ശേഷം വിശുദ്ധ കുർബാന കൊടുക്കും. രണ്ടാം വിവാഹം നടത്തുന്നവർക്ക് പ്രായശ്ചിത്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സഭ ക്രമീകരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന നോമ്പ് നമസ്കാരങ്ങൾ ഉപവാസങ്ങൾ ലംഘനത്തിന് ശേഷം മാത്രമേ വിശുദ്ധ കുർബാന കൊടുക്കാൻ പരിശുദ്ധ സഭ അംഗീകരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ നിയോ സിസേറിയൻ സുന്നഹദോസിന്റെ തീരുമാനമനുസരിച്ച് പല വിവാഹത്തിൽ ഉൾപ്പെട്ടവരുടെ മേൽ നിശ്ചയിക്കപ്പെടുന്ന നിരോധനത്തിന്റെ കാലാവധി അവരുടെ പ്രവൃത്തിയുടെയും വിശ്വാസത്തിന്റെയും സ്ഥിതി അനുസരിച്ച് കുറവ് ചെയ്യാം. അതിന് അത് ദാറ്റ് ഇസ് സബ്ജക്റ്റീവ്. ഓരോരുത്തരുടെ മേലും നടത്തുന്ന ശിക്ഷാ നടപടി, ശിക്ഷാ നടപടി മീൻസ് പെനാൽറ്റി, പെനാൽറ്റിക്ക് ചില സബ്ജക്റ്റീവായ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓരോരുത്തരുടെ പ്രവൃത്തി അനുസരിച്ചും കുറ്റകൃത്യത്തിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചും മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹത്തെ കുറിച്ച് ഏറ്റവും വ്യക്തമായ അഭിപ്രായം പറഞ്ഞിരിക്കുന്നവർ വലിയ മാർ ബസേലിയോസ് ആണ്. അപ്പൊതോക്കിൻ പിതാക്കന്മാരുടെ കൂട്ടത്തിലുള്ള മാർ ബസേലിയോസ് ആണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് മൂന്നാം വിവാഹം പ്ലേച്ഛമായ വേശ്യാദോഷം എന്നല്ലാതെ അതിനെ വിവാഹമായി ഗണിക്കുന്നില്ല. കർത്താവ് ചൊമറിയൻകാരിയുടെ അഞ്ചാമത്തെ ഭർത്താവിനെ കുറിച്ച് അവൻ നിന്റെ ഭർത്താവല്ല എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഫിലിമാർ ബസേലിയോസ് റാബോ പറഞ്ഞിരിക്കുന്ന കാര്യം മൂന്നാം വിവാഹം വളരെ മ്ലേച്ഛമായ കാര്യമാണെന്നാണ്. തേവോലോഗോസിന്റെ അഭിപ്രായ പ്രകാരം ഒന്നാം വിവാഹം നിയമാനുസരണം, രണ്ടാമത്തേത് ക്ഷന്തവ്യം. ക്ഷന്തവ്യം എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഫോർഗീവബിൾ എന്നായിരിക്കും അർത്ഥം, ക്ഷമിക്കാൻ പറ്റുന്നത് എന്നാണ്. രണ്ടാം വിവാഹം ക്ഷന്തവ്യം, മൂന്നാമത്തേത് നിയമലംഘനം. ഇതിനും അപ്പുറമുള്ളത് പന്നികൾക്കടുത്ത പ്രവൃത്തിയും ആകുന്നു എന്നാണ് തേവോലോഗസിന്റെ 47-ാം മെമ്മറായി പറയുന്നത്. അതുപോലെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. പിന്നെ വധുദാനത്തെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ നടപ്പിലുണ്ടായിരുന്ന ചില പ്രക്രിയകളായിരിക്കണം ഈ പറഞ്ഞ വധുദാനം പോലെയുള്ള കാര്യങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നത്. പിന്നീട് വിവാഹ മോചനത്തെ കുറിച്ചും നിയമാനുസരണമായ വിവാഹത്തിലുള്ള പ്രതിബന്ധങ്ങളെ കുറിച്ചും ഒക്കെ അവിടെ പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ, നിയമാനുസൃതമായ വിവാഹത്തിന് തടസ്സമുള്ള കുടുംബ ബന്ധപരമായ കാരണങ്ങൾ 4. ഒന്ന്, വധുവിന്റെ ചാർച്ച, ചാർച്ചയുടെ ചാർച്ചക്കാർ, ദാസിത്വം. ഇതൊന്നും നിങ്ങൾ ഒത്തിരി എന്താ പറഞ്ഞേ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിലും ഒന്ന് കേട്ടാ മതി. വധുവിന്റെ ചാർച്ചക്കാർ, ദാസിത്വം, അവിശ്വാസം. ഇതിന് ചാർച്ച എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് കിൻഷിപ്പ് ആയിരിക്കും, കിൻഷിപ്പ്, കിൻസ് ഓഫ് ബ്രൈഡ്, അവരുടെ സെക്കൻഡ് കിൻഷിപ്പിലുള്ള ആൾക്കാര്, ദാസിത്വം മീൻസ് സ്ലേവറി, സ്ലേവ്ഹുഡ്, അവിശ്വാസം, അവിശ്വാസികളായിട്ടുള്ള അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ, ഇതിൽ ഒന്നാമത്തേതിന് നാല് ഓരോത്തിനും ഓരോന്നിനും സബ് ഡിവിഷൻസ് വരെ ഉണ്ട് എന്നാണ് പ്രത്യേകമായിട്ട് അവിടെ പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിന് ശേഷം രക്തബന്ധം വഴിയുള്ള വിവാഹ ബന്ധത്തിന് നമുക്കറിയുന്നത് നമ്മൾ പരിഗണിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. രക്തബന്ധം വഴിയുള്ള വിവാഹ ബന്ധം നമ്മൾ ഒരു 7 തലമുറ വരെ നടത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ അവിശ്വാസത്തെ കുറിച്ച് പറയുമ്പോഴും അവിശ്വാസികളുടെ കൂട്ടത്തിൽ പറയുന്ന ഒരുപാട് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കുറിച്ചും പറയുന്നുണ്ട്. അതൊന്നും നമുക്കിവിടെ ഇമ്പോർട്ടന്റ് അല്ലാത്തതിനെ കുറിച്ച് അതിനെ കുറിച്ച് വിശദീകരിച്ച് പറയുന്നില്ല. സുവിശേഷത്തിന്റെ ആരംഭകാലത്ത് ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് വിശ്വസിക്കാതെ ഒരാൾ മാത്രം വിശ്വസിച്ചാലും സുവിശേഷ പ്രചരണത്തെ ഉദ്ദേശിച്ച് ശ്ലീഹന്മാർ അവരെ വേർപെടുത്തിയിരുന്നില്ല. അതായത് രണ്ടുപേരിൽ ഒരാളെങ്കിലും വിശ്വാസത്തിൽ അടിയുറച്ച് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഫാമിലി ലൈഫിന് വളരെ നല്ലതാണ് എന്നാണ് ശ്ലീഹന്മാർ പഠിപ്പിച്ചിരുന്നത്. ഹേ സ്ത്രീ, നിന്റെ ഭർത്താവിന് നിന്നിൽ നിന്ന് രക്ഷ ലഭിക്കുമോ ഇല്ലയോ എന്ന് നിനക്കറിയാമോ? ഹേ പുരുഷ, നിന്റെ ഭാര്യയ്ക്ക് നിന്നിൽ നിന്ന് രക്ഷ ലഭിക്കുമോ ഇല്ലയോ എന്ന് നിനക്കറിയാമോ എന്നുകൂടി പരിശുദ്ധ പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകൾ പറഞ്ഞിരിക്കുന്നു എന്നും ഹൂദായ കാനോനിൽ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. അതായത് ആരെങ്കിലും ഒരാളുടെ വിശ്വാസം കൊണ്ട് കുടുംബം മുഴുവൻ രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ വിവാഹ വിരുന്നിനെ കുറിച്ചും ഒക്കെ വിശദീകരിച്ച് ഉദയക്കാനും സൂചിപ്പിക്കുന്നുണ്ട്. അതൊന്നും ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വിവാഹ വിരുന്നിൽ നമ്മള് പരമാവധി എന്താ പറയുന്നത്, നമ്മുടെ ആരാധനയുമായോ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതവുമായോ ബന്ധമില്ലാത്ത കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കണം എന്ന് വൃത്തിയോട് പറയുന്നത്. അതുപോലെ തന്നെ ആളുകൾക്ക്, വിളിക്കപ്പെട്ടവർക്ക് കൊടുക്കുന്നത് പലഹാരങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമാണ് കൊടുക്കേണ്ടത്. പണമായിട്ടോ നാണയം എറിഞ്ഞു കൊടുക്കുന്ന പരിപാടികളൊന്നും പാടില്ല. എനിക്കൊന്നും അമ്മയ്ക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് അതിനെയൊക്കെ ഹൂദായ കാനൽ നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. പണത്തിന്റെയൊക്കെ ഒരു നാണയങ്ങളുടെ പേരുകളൊക്കെ പറയുന്നുണ്ട്, താലന്തിനെ കുറിച്ചും. പിന്നെ ഓരോ നാണയങ്ങളുടെ പേരുകളൊക്കെ പറയാം. അതും നാണയങ്ങളും എറിഞ്ഞു കൊടുക്കാൻ പാടില്ല, ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ജാതികളുടെ നൃത്തങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ, അതിനൊക്കെ പ്രത്യേകം പേരുകളൊക്കെ പറയുന്നുണ്ട്. അതുപോലുള്ള കാര്യങ്ങൾ അഥവാ നടത്താൻ പാടില്ല. ഇനി അഥവാ നടത്തുന്ന വിവാഹത്തിന്റെ വിരുന്നുകളിൽ നിങ്ങൾ പോകാൻ പാടില്ല. ഉള്ള പോകണം നിർബന്ധമുണ്ടെങ്കിൽ ഇതിന് മുമ്പോ അതിന് ശേഷമോ പോവുക എന്നൊക്കെയുള്ള ചില നിർബന്ധങ്ങളൊക്കെ ഈ പരിശുദ്ധ സഭ മക്കൾക്ക് വേണ്ടി ഹൂദായ കാനൂനിൽ വിശദീകരിച്ച് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ത്രീധനത്തെ കുറിച്ച്, സ്ത്രീധനം പുരുഷധനം, സ്ത്രീക്ക് പുരുഷൻ കൊടുക്കുന്നതിനെ കുറിച്ചും പുരുഷ സ്ത്രീ കൊടുക്കുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് വിരുന്ന് പന്തലിന്റെ ഭിത്തിയിലോ വശങ്ങളിലോ തിരശീലകളിലോ വിഗ്രഹ രൂപങ്ങളോ വിജാതീയ കഥകളോ ഉണ്ടായിരിക്കുകയോ ഇങ്ങനെയുള്ള വല്ലതും നിലത്തിടുന്ന പായിൽ ഉണ്ടായിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവ കാണുന്നതിൽ ദോഷമില്ല എന്ന് പറഞ്ഞിരുന്നത്. വിരുന്ന് നടക്കുന്ന വിരുന്നുശാലയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ചുങ്കക്കാരുടെ അടുക്കൽ പോവുകയും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവിടെയുള്ള കാര്യങ്ങൾ കാണുന്നതിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ അതിൽ പങ്കെടുക്കാൻ തക്കവണ്ണം നിങ്ങൾ ശ്രമിക്കരുതാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. അതുപോലെ അച്ഛന്മാരോട് പ്രത്യേകം സൂചിപ്പിക്കുക, രണ്ടാം വിവാഹക്കാരുടെ വിവാഹത്തിന്റെ വിരുന്നിൽ പോയി സംബന്ധിക്കരുതെന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഹൂദായക്കാരൻ പറഞ്ഞ വിവാഹ മോചനത്തെ കുറിച്ചാണ്. പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കണം എന്ന നിയമം ആദ്യയിൽ തന്നെ ദൈവം സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. സ്ത്രീ പുരുഷന് വിവാഹം നിശ്ചയിക്കപ്പെടുന്നത് യഹോവയാലാകുന്നു എന്ന് ജ്ഞാനിയായ ശലോമോൻ തന്റെ സദൃശ വാക്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് നമ്മുടെ കർത്താവും കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഈ ദൃശ്യം ദൃഢീകരിക്കപ്പെടുന്ന ബന്ധത്തിന്റെ വേർപാട് തക്കതായ കാരണങ്ങളോട് കൂടിയല്ലാതെ നിസ്സാരമായി സംഭവിക്കാവുന്നതല്ല. അവ രണ്ട് രീതിയിലുണ്ട്. അതായത് വിവാഹ മോചനത്തിനുള്ള കാരണങ്ങൾ രണ്ട് രീതിയിലാണ്. അതിലൊന്ന്
നാച്ചുറൽ എന്നും രണ്ട് ലീഗൽ എന്നും, അതായത് പ്രകൃതിക്കടുത്ത് പ്രകൃതിക്കടുത്ത നിയമങ്ങൾ എന്നും അതുപോലെ തന്നെ പ്രകൃതിക്കടുത്ത കാരണങ്ങളെന്നും നിയമപരമായ കാരണങങ്ങളെന്നും രണ്ട് രീതി. അത് നാച്ചുറൽ റീസൺസും ഉണ്ട്, അതുപോലെ തന്നെ ലീഗൽ റീസൺസും ഉണ്ടാകാൻ സാധ്യത. നാച്ചുറൽ റീസൺസ് എന്ന് പറഞ്ഞാൽ മരണം. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ഒരു പുരുഷൻ സ്ത്രീയുമായിട്ട് വേർപെടുന്നത് മരണത്തോടു കൂടിയാണ്. മരണം എന്നുള്ളതല്ലാതെ വേറെ പ്രകൃതി നാച്ചുറലായിട്ട് മറ്റു റീസൺ ഇല്ല. പിന്നെ ഉള്ളത് ലീഗലായിട്ടുള്ള കാര്യമാണ്. രണ്ട് റീസൺ മാത്രമേ വിവാഹ മോചനത്തിനായിട്ട് അവിടെ പറയുന്നുള്ളൂ. അതിൽ ലീഗലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏഴ് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്ത്രീയുടെ പ്രത്യേകമായ വ്യഭിചാരം, ക്ഷുദ്ര പ്രവൃത്തി, വിശ്വാസരാഹിത്യം, നിരോധനാർഹമായ കുടുംബബന്ധം, സന്യാസവൃത്തി, ദാസ്യത്വം തുടങ്ങിയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അവരവരുടെ ശാരീരിക ബലഹീനതകളെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് ഉള്ള അലിഗേഷൻസും ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ പരസ്പരം വിവാഹമോചനം നൽകാനുള്ള ഒരു തീരുമാനം ഭൂതായ കാനൂൻ നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരെ ഭാര്യയോട് വളരെ സൗമ്യമായിട്ട് പെരുമാറണം. സൗമ്യമല്ലാത്ത പെരുമാറ്റം പോലും വിവാഹമോചനത്തിന് സാധ്യത കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഞാനത് വായിക്കുന്നത് എനിക്കതൊന്നും നന്മയേക്കാൾ തിന്മയാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വായിക്കുകയാണ്. പുരുഷൻ തന്റെ ഭാര്യയെ ന്യായരഹിതമായ വടികൊണ്ടടിക്കുകയോ തൊഴിക്കുകയോ ദാസീദാസന്മാരെ പോലെ ചമ്മട്ടി കൊണ്ടടിക്കുകയോ ഇരുമ്പായുധം കാണിക്കുകയോ വേശ്യാവൃത്തി ആരോപിക്കുകയോ കോടാലി കൊണ്ട് ഭയപ്പെടുത്തുകയോ ചെയ്തതായോ അവൻ ക്ഷുദ്രക്കാരനോ മോഷ്ടാവോ വ്യഭിചാരിയോ ആണെന്നോ രണ്ടോ മൂന്നോ സാക്ഷികൾ അവനെക്കുറിച്ച് സാക്ഷ്യം ചെയ്തു പറഞ്ഞാൽ സ്ത്രീക്ക് അവളുടെ സ്ത്രീധനം വാങ്ങി സമ്മതപത്രം, അതായത് ഉപേക്ഷണ ചീട്ട് കൊടുക്കാവുന്നതാണ്. എനിക്കിതിന്റെ ഒന്നും ഇംഗ്ലീഷ് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഡീറ്റെയിലേക്ക് ഒന്നും കടക്കുന്നില്ല. അതായത് ഒരു എനി കൈൻഡ് ഓഫ് ബിഹേവിയറൽ ചേഞ്ചസ് ഒരു പുരുഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള എനി കൈൻഡ് ഓഫ് ബിഹേവിയറൽ മിസ് ബിഹേവിയർ, അത് ഒരു സ്ത്രീക്ക് സ്വന്തമായിട്ട് പറഞ്ഞാൽ പോരെ, ആൾക്കാരുടെ സാക്ഷ്യത്തോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് വിവാഹ മോചനത്തിന് കാരണമായിട്ട് മാറാൻ തക്കവണ്ണം സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട്. പിന്നീട് ഓരോ ഓരോ കാരണത്തെയും വിശദീകരിച്ച് വിശദീകരിച്ച് പറയുന്ന ഭാഗമാണ് പിന്നീടുള്ളത്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. പിന്നെ ക്ഷുദ്രത്തെക്കുറിച്ചും അതുപോലെയുള്ള മറ്റ് അവിശ്വാസികളുമായി ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ള കാരണങ്ങൾ വിശദീകരിച്ച് വിശദീകരിച്ച് പറയുന്നുണ്ട്. വിവാഹം മോചനം നടത്താവുന്നതായ വൈകല്യങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ശാരീരിക വൈകല്യങ്ങൾ ഉള്ളവരെ ഏതൊക്കെ രീതിയിലാണ് വിവാഹമോചനത്തിലേക്ക് നയിക്കാൻ തക്കുന്ന സാധ്യതയുള്ളത്. ലൈംഗികപരമായ കാരണങ്ങൾ മാത്രമല്ല അതിന് എന്താ പറയുന്നേ, മാറാരോഗങ്ങൾ, അതായത് കുഷ്ഠരോഗം പോലെയുള്ള മാറാരോഗങ്ങൾ ബാധിച്ച ആളുകളെയൊക്കെ വിവാഹമോചനത്തിലേക്ക് നയിക്കാൻ തക്കുന്ന സമൂഹത്തിന്റെയും സഭയുടെയും സമ്മതത്തോടുകൂടി നടത്താൻ തക്കുള്ള ഒരു അനുവാദം കൂടി പരിശുദ്ധ സഭ ഹൃദയ കാനൂൻ അനുസരിച്ച് നൽകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒക്കെ ഇത്രയുമൊക്കെയാണ്. ബോറടിപ്പിക്കാത്ത രീതിയിൽ പറയണം, ഇനി ഒരുപാട് കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിനോ ഇപ്പൊ തന്നെ ഓൾറെഡി എല്ലാവരും ബോർഡ് ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വിവാഹത്തിന്റെ പവിത്രതയെക്കുറിച്ചും ഒക്കെ പരിശുദ്ധ സഭ, അതായത് 13-ാം നൂറ്റാണ്ടിൽ ബാരബ്രായയുടെ ഹൂദായ കാനൂൻ മുതലുള്ള സഭാപിതാക്കന്മാരെ പഠിപ്പിക്കലുകളും അതുപോലെ രണ്ടാം വിവാഹത്തിന്റെ ശുശ്രൂഷയെ കുറിച്ചാണ് ഇത്രയും അന്നേരം പറഞ്ഞത്. വിവാഹമോചനം പരിശുദ്ധ സഭ അംഗീകരിക്കുന്നില്ല എന്നതെന്നും തന്നെയാണ് ഇൻ ഷോർട്ട് നമുക്ക് പറയാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഇനി അഥവാ സാധിച്ചാൽ തന്നെ ഒരു തവണ കൂടി മാത്രം, രണ്ടാം വിവാഹം കൂടി മാത്രം പരിശുദ്ധ സഭ അംഗീകരിക്കുന്നു. പക്ഷെ അത് വിവാഹത്തിന്റെ ഒരു സെലിബ്രേഷൻ ആയിട്ടല്ല, അതൊരു പാപമോചനത്തിന്റെ ഒരു പശ്ചാത്താപത്തിന്റെ അനുതാപത്തിന്റെ ഒരു ശുശ്രൂഷയായിട്ടാണ് നമ്മൾ നടത്താറുള്ളത് എന്നും പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്ന് മാത്രം ഈ സമയത്ത് ഓർപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നത് ക്ലാസ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ഏതെങ്കിലും വിധേന എന്നിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി നേരിട്ടോ അല്ലെങ്കിൽ അത് പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യമാണ് തോന്നിയാൽ പബ്ലിക്കായിട്ട് പറയാൻ തക്കോളഞ്ഞ് ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു.
താങ്ക് യു അച്ഛ. വിവാഹം, മോചനം, പുനർവിവാഹം, ഈ വിഷയങ്ങളെ കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് ഇന്ന് ലഭിക്കുകയുണ്ടായി. സഭാപിതാക്കന്മാരുടെ കൂട്ടുകളും ഒക്കെ വെച്ച് അച്ഛനെ വളരെ വിശദമായിട്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. കഴിഞ്ഞ ആഴ്ച ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിരുന്നു, അത് അച്ഛനുമായിട്ട് ഷെയർ ചെയ്തു. അച്ഛൻ ഇന്ന് ക്ലാസ് തുടങ്ങിയപ്പം അതിന്റെ എക്സ്പ്ലനേഷൻ തരികയും ചെയ്തു. എനിക്കൊരു 4 ക്വസ്റ്റ്യൻസ് പലപ്പോഴായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അച്ഛനൊരു ക്ലാസ് ക്വസ്റ്റ്യൻ ആൻസറിന് വേണ്ടി വേർതിരിച്ച് വെക്കുന്നുണ്ടെന്ന് സത്യമേ സൂചിപ്പിച്ചിരുന്നു. അപ്പോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന സംശയങ്ങൾ അച്ഛനൊരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു വിവാഹത്തിന്റെ ഒരു വീഡിയോ യൂട്യൂബിലൊക്കെ ഒന്ന് കാണുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ചിലപ്പോൾ സംശയങ്ങൾ വരാം. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് ഒന്ന് അറിയിക്കുവാണെങ്കിൽ, എന്നെയോ ലിസ് ഫിലിപ്സിനെയോ ഒന്ന് അറിയിക്കുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അച്ഛനുമായിട്ട് അത് ഷെയർ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ അച്ഛനെ നേരിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് യൂണിറ്റ് സെക്രട്ടറിമാരും റീജിയണൽ സെക്രട്ടറിമാർക്കും അച്ഛന്റെ കോൺടാക്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിക്ക് ഒരു 4 ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. ഞാനത് അച്ഛനുമായിട്ട് ഷെയർ ചെയ്ത് അടുത്ത ക്ലാസ്സുകളിൽ അച്ഛന് അതിന് എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. അനൗൺസ്മെന്റ് ആയിട്ടുള്ളത്, അടുത്ത ആഴ്ച നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതല്ല. കർത്താവിന്റെ സ്വർഗാരോഹണ പെരുന്നാളിനോടനുബന്ധിച്ച് ബുധനാഴ്ച വൈകിട്ടും വ്യാഴാഴ്ചയും ഒക്കെ ആയിട്ട് പല പള്ളികളിലും വിശുദ്ധ കുർബാന ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബുധനും വ്യാഴവും നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. അതിന്റെ അടുത്ത ആഴ്ച പൊതുവെ പോലെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ലിസാൻഡി, ആന്റി എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? ആന്റി
ഇല്ല ഇല്ല അച്ഛ, വളരെ ഒത്തിരി അച്ഛനെ റിസർച്ച് ചെയ്തിട്ടാണല്ലോ ഇത് നന്നായിട്ട് പറയുന്നത്. ഇതല്ലേ വളരെ നന്നായിരുന്നു അച്ഛ, വളരെ താങ്ക് യു, വെരി ഇൻഫോർമേറ്റീവ്.
താങ്ക് യു ആന്റി. അച്ഛ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അച്ഛ,
ഒന്ന് രണ്ട് കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. നമ്മൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഹോംവർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. എന്നോട് പറഞ്ഞ പോലെ കല്യാണ വീഡിയോസും അതുപോലെ കല്യാണത്തിന്റെ വീഡിയോസ് കാണുന്നതിന്റെ കൂട്ടം തന്നെ കല്യാണത്തിന്റെ മെസ്സേജസ് അച്ഛന്മാര് തിരുമേനിയൊക്കെ കൊടുക്കുന്ന മെസ്സേജസും വിവാഹ ശുശ്രൂഷയെ കുറിച്ച് അവർ പറഞ്ഞ കാര്യങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്താൽ കുറച്ചും കൂടെയൊക്കെ നമുക്ക് ഐഡിയാസ് കിട്ടും. അതുപോലെ തന്നെ ഒരു ബുക്കിന്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു, തോബിത്തിന്റെ ബുക്ക് വായിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അത് ഒറ്റയടിക്ക് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മെസ്സേജസ് കിട്ടത്തില്ല. നമ്മൾ വായിക്കുന്ന കൂട്ടത്തിൽ അതിന്റെ കഥാപാത്രങ്ങൾ പരസ്പരം, if we focus on the dialogues between the characters, we can get so many informations and guidelines about the marital life, nammude vivaha jeevitham engane aayirikkanam ennulla oru nalla oru a good amount of guidelines instructions namukku kittu. adu pole thanne ulloru book aanu sabaprasai namukku ariya, nammal sadharana vaikkarulladana book of sirak vaikkumbolum bhariya bharthakkarumar thammulla bandham kudumbajeevitham engane aayirikkanam ennu parayunnundu. ഈ രണ്ട് മൂന്ന് ബുക്കുകളും അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കുറെയൊക്കെ എനിക്കൊന്ന് ബുക്കുകളൊക്കെ വായിക്കാൻ അല്ലാത്ത ബുക്കുകളൊക്കെ വായിക്കാൻ ഉള്ള റിസോഴ്സ് കുറവായിരിക്കാം. എനിക്കൊന്ന് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഞാൻ യൂസ് ചെയ്ത പുസ്തകങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. അതിന്റെ പേജസും ഒക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ വിശുദ്ധ കുർബാന വിവാഹ കുടാശയുടെ PDF എല്ലാവർക്കും കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഏകദേശം അത്രയൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേനും എനിക്ക് തോന്നുന്ന ഒരു നല്ലൊരു ഐഡിയ വിവാഹ ശുശ്രൂഷയെ കുറിച്ച് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
താങ്ക് യു അച്ഛ. നമുക്ക് പ്രാർത്ഥിക്ക് അവസാനിപ്പിക്കാം. അച്ഛ,
എന്നെ തന്നെ സന്നിധി ദൈവമായ കർത്താവെ, സന്ധ്യാതിനെ സ്തുതിക്കുന്നു. നൽകിയ അറിവുകൾക്കായിട്ട് ഇതിനെ സ്തുതിക്കുന്നു കർത്താവെ. അത് ഞങ്ങളുടെ തലച്ചോറുകളിൽ, ഞങ്ങളുടെ ബോധങ്ങളിൽ, ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങളിൽ എന്നും ഉണ്ടാക്കുക. അത് ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും സഹായിക്കും. അത് മുതൽക്കൂട്ടായി തീരുവാൻ തക്കുന്ന കൃപയരുമാറാകണമേ. പരസ്പരം അറിവുകളെ പങ്കുവയ്ക്കുവാനും അതുമൂലം നിന്നോട് കൂടുതൽ എടുക്കുവാനും പരിശുദ്ധ സഭയുടെ മർമ്മങ്ങളെ, വേദപുസ്തകത്തിന്റെ മർമ്മങ്ങളെ കൂടുതൽ അടുത്തറിയുവാനും മനസ്സിലാക്കുവാനും ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. അവിടുത്തെ ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടെ നിന്ന് തുറക്കുമാറാകണമേ. എമ്പുരാനെ, ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജന്മനാടിനെയും ഞങ്ങളിരിക്കുന്ന ദേശത്തെയും കർത്താവെ, ഞങ്ങളൊക്കെയും ഭയക്കുന്ന ഈ മഹാമാരിയിൽ നിന്നും കാത്തു പരിപാലിക്കുമാറാകണം. ദൈവം എമ്പുരാനെ, ഞങ്ങളുടെ ആരോഗ്യത്തെയും ഞങ്ങളുടെ ശരീരത്തെയും നിന്റെ തിരുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങളൊക്കെയും ഒരുപാട് ഒരുപാട് ഞങ്ങളുടെ ശരീരത്തിലും ഞങ്ങളുടെ കൈകളിലും ഞങ്ങളുടെ സൗന്ദര്യത്തിലും ഒക്കെ അഹങ്കരിച്ചിട്ടുണ്ട് കർത്താവെ. അതിനൊക്കെയും പൂർണ്ണമായും നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ ക്ഷമ പറയുന്നു. കർത്താവ്, ഞങ്ങളെ കൊണ്ടൊന്നും മുങ്ങുന്നില്ലല്ലോ. മനുഷ്യർ എല്ലാവരും നിസ്സഹായരായി നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ തലകളെയും ഞങ്ങളുടെ കണ്ണുകളെയും ഉയർത്തി നോക്കുമ്പോൾ ദൈവം എമ്പുരാനെ, അവിടുത്തെ കരുണ ചെയ്യുമാറാകണമേ. അവിടുത്തെ അനുഗ്രഹം നൽകി ഞങ്ങളെ ഒക്കെയും വഴി നടത്തുമാറാകണമേ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ രോഗത്തിന് ഒരു ശമനം ഉണ്ടാകുവാൻ തക്കുന്നതും അവിടുത്തെ കൃപയറലുമാറാകണമേ. രോഗികൾക്ക് വൈദ്യനും രോഗം നീക്കുന്ന മരുന്നും അത് നാവിൽ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കറിയാവുന്നില്ല കർത്താവ്, രോഗത്തിന്റെ പിടിയിലായിരിക്കുന്ന എല്ലാ ഞങ്ങളുടെ സഹോദരങ്ങളെ കർത്താവെ അവിടുന്ന് വിടുവിക്കുമാറാകണമേ. ശരീരത്തിന് ബലം നൽകി വഴി നടത്തുമാറാകണമേ. കർത്താവ്, അവിടുത്തെ സ്പർശനവും അവിടുത്തെ ദർശനവും സൗഖ്യം നൽകിയതുപോലെ, അവിടുത്തെ തുപ്പലും അവിടുത്തെ തൊങ്ങലും സൗഖ്യം നൽകിയതുപോലെ കർത്താവെ, ഞങ്ങൾക്ക് അവിടുത്തെ സാന്നിധ്യം കൊണ്ട് സൗഖ്യം നൽകുമാറാകണമേ. അവിടുത്തെ വചനത്തെ അയച്ച് ഞങ്ങൾക്ക് സൗഖ്യം നൽകുമാറാകണമേ. ഞങ്ങളുടെ സഹോദരൻ എല്ലാവരെയും അവിടുന്ന് ശാരീരികമായി ബലപ്പെടുത്തുമാറാകണമേ. മാനസികമായി ധൈര്യമുള്ളവരാക്കണമേ. ആത്മാവിൽ എരിവുള്ളവരാക്കി തീർക്കുമാറാകണമേ. ഞങ്ങൾ നിൻപിന്റെ ഏകജാതനത്തിന്റെ പരിശുദ്ധ രൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. മറക്കുമോ തിരുമുള്ള ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ രൂഹായുടെ സംബന്ധവും സഹവാസവും എല്ലാവരുടെ മേലും ഉയർത്തുമറി സമാജത്തിന്റെ മേലും അതിനെ നേതൃത്വം നൽകുന്ന എല്ലാ സഹോദരങ്ങളുടെ മേലും വൈദിക ശ്രേഷ്ഠന്റെ മേലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വേദപുസ്തക പഠനത്തിന്റെ മേലും വിശ്വാസ പഠനത്തിന്റെ മേലും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും അതിൽ പങ്കെടുക്കുന്നവരുമായ എല്ലാ സഹോദരങ്ങളുടെ മേലും പങ്കെടുക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച് പങ്കെടുക്കുവാൻ സാധിക്കാതെ പോയ എല്ലാവരുടെ മേലും കുടുംബങ്ങളുടെ മേലും കുടുംബാംഗങ്ങളുടെ മേലും കുഞ്ഞുങ്ങളുടെ മേലും ദൂരെയും ചാരിയുമായ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും എപ്പോഴും എപ്പോഴും കൊണ്ടായിരിക്കും ഒരാകട്ടെ.
Thank you. Good night. Thank you, Acha. Thank you, Acha. Thank you, Andy. Thank you, everyone. Bye.